ാകട്ടെ നമ്മൾ ഈ വർഷത്തിന്റെ 2007 അവസാന ദിവസങ്ങളില് നമ്മളിരിക്കുന്നു. 2008 നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളെ പാട്ടുകളിലുണ്ടായിരുന്നു. പ്രാർത്ഥനയിലെ ഒരു സഹോദരി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കുന്നതിനെ കുറിച്ച് പ്രാർത്ഥനയിലെ ഓർത്തു. നാം ആ വാക്യം കാണുന്നത് ആവർത്തന പുസ്തകത്തിലാണ്. ആവർത്തന പുസ്തകത്തിലാണ് ദൈവം ഇസ്രായേൽ മക്കളോട് അരളി ചെയ്യുമ്പോൾ അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ ദൃഷ്ടി അതിന്റെ അക്കനാൻ നാടിന്റെ മേൽ ഇസ്രായേൽ മക്കളുടെ മേൽ ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് 11 ആവർത്തന പുസ്തകം 11 അതിന്റെ 12 വാക്യം അതിന്റെ അവസാന ഭാഗം. ആവർത്തന പുസ്തകം 11 അതിന്റെ 12 വചനത്തിന്റെ അവസാനത്തെ ഭാഗം. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ ജനത്തിന്റെ മേലുണ്ട്. തന്റെ ദൈവത്തിന്റെ ജനം വസിക്കുന്ന ആ നാടിന്റെ മേലുണ്ട് എന്ന് പറയുന്ന ഒരു വചനമാണ് ഇത്. അതിന്റെ മുകളിൽ നിന്നുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയാലേ നമുക്കത് വ്യക്തതയാകുകയുള്ളൂ. അതിന്റെ 8 വാക്യം മുതൽ ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നുപോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോടിരിപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടപ്പി. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രയീം ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കും. അങ്ങനെ അത് ആ വാക്യങ്ങൾ അങ്ങ് നീണ്ടുപോവുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് അവരെ വാഗ്ദത്ത കനാനിൽ എത്തിച്ചേരുമ്പോൾ ആ ദേശത്തെക്കുറിച്ച് ദൈവം അവർക്ക് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടന്നാൽ എന്ത് സംഭവിക്കും? എന്റെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും. അതിന്മേൽ എന്ന് പറയുമ്പോൾ ആ ദേശത്തിന്മേൽ, ആ ജനത്തിന്റെ മേൽ, ആ ജനതയുടെ മേൽ ഒക്കെയും ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും ഇരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അത് കുറച്ചുകൂടെ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും നോക്കുക, എത്ര തറപ്പിച്ചാണ് അത് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവജനമായ നമ്മുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ട്, എപ്പോഴും നമ്മുടെ മേലുണ്ട്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഈ വചനത്തിൽ നമുക്ക് ധൈര്യം നേടാം. കർത്താവിന്റെ ദൃഷ്ടി തന്റെ ജനത്തിന്റെ മേൽ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും ഉണ്ട്. ഇവിടെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടപ്പി എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളാണ്, പല അനുഗ്രഹങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. എന്തെല്ലാമാണ് അനുഗ്രഹങ്ങൾ? പല അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് ബലപ്പെടും, നിങ്ങൾ ആ ദേശം ചെന്ന് അടക്കും, ചെന്ന് കൈവശമാക്കും. അതിന്റെ 9 വചനത്തിൽ നിങ്ങൾ ദീർഘായുസോടെ ഇരിക്കും. നിങ്ങൾ ചെല്ലുന്ന ആ ദേശം എന്ന് പറയുന്നത് മിസ്രയീം ദേശം പോലെയല്ല, ഒരു മെച്ചപ്പെട്ട ദേശമാണ്. അതുപോലെ അവിടെ എല്ലാ സമയത്തും മഴയുണ്ടായിരിക്കും. നോക്കുക, മിസ്രയീം ദേശത്ത് എന്തില്ലായിരുന്നു? ഈജിപ്തിൽ എന്തില്ലായിരുന്നു? ഈജിപ്തിലെ ആ നിലയിൽ മഴയുള്ള ഒരു സ്ഥലമല്ല അവിടെ. നമുക്കറിയാം, നൈൽ നദിയാണ് ഈജിപ്തിനെ ഒരളവെങ്കിലും വെള്ളം നൽകുന്ന ഒരു നദി. എന്നാൽ ആ വെള്ളം അവർക്ക് മഴ ലഭിക്കാത്തതുകൊണ്ട് ഈ നൈൽ നദിയിലെ, നീല നദിയിലെ വെള്ളം അവരെന്ത് ചെയ്യണം? അവര് നമ്മുടെ നാട്ടിലൊക്കെ, കുട്ടനാടുകളിലൊക്കെ ചെയ്യുന്ന പോലെ ചക്രം ചവിട്ടി വെള്ളം കൊണ്ടുവരുന്നത് പോലെ ഈ നദിയിൽ നിന്ന് അവര് തോടുകളും ചെറിയ കൈത്തോടുകളും ഒക്കെ നിർമ്മിച്ച് ചക്രം ചവിട്ടി വെള്ളം അവരുടെ കൃഷിത്തോട്ടങ്ങളിലേക്ക് കൊണ്ടുവരണം. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നീ വിട്ടുപോകുന്ന മിസ്രയീൽ ദേശം പോലെയല്ല, അവിടെ മിസ്രയീൽ ദേശത്ത് എന്ത് വേണമായിരുന്നു? നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വരും. നിങ്ങൾ കൈവശം ഉൾക്കാൻ ചെയ്യുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതുമായ ദേശമാണ്. എന്നാൽ ഈ മിസ്രയീമിലെ ഈജിപ്തിലെ നൈൽ നദിയുണ്ട്, പക്ഷേ നിനക്ക് മഴയില്ല. മഴയില്ലാത്തതുകൊണ്ട് നീ തോട്ടം നനയ്ക്കാനായിട്ട് നീ തന്നെ അധ്വാനിക്കേണ്ടി വരുന്നു. നീ തന്നെ ചക്രം ചവിട്ടി കുഴയുകയാണ്. എന്നാൽ വാഗ്ദത്ത ദേശത്ത് അതാ മഴ ധാരാളമായിട്ടുണ്ട്, ധാരാളമായിട്ട് മഴയുണ്ട്. ആ നോക്കുക, അതുപോലെ തന്നെ താഴോട്ട് വായിച്ചു വരുമ്പോ ഇതിന്റെ 22 വരുമ്പോ ശത്രുക്കളെ മുഴുവൻ നീ അവിടെ കീഴടക്കും എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും നിനക്ക് ജയമുണ്ടാകും, ആരും നിന്റെ മുമ്പാകെ നിൽക്കുകയില്ല, നീ എല്ലാവരെയും തോൽപ്പിക്കും. ഓ, ശത്രുക്കളുടെ ഹൃദയത്തില് വലിയ ഭയം നിന്നെ ചൊല്ലി ഉണ്ടാകും. നീ ചെല്ലുന്നിടത്തെല്ലാം എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെടും. നോക്കുക, ആദ്യം വളരെ താല്പര്യമുള്ള വായിക്കാനായിട്ട് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. എന്താ, നീ അനുഗ്രഹിക്കപ്പെടും, നീ ധാരാളമായിട്ട് നിനക്ക് പ്രയോജനങ്ങൾ ഉണ്ടാവും, നിന്നെ കുറിച്ചുള്ള പേടി മറ്റുള്ളവരുടെ മേൽ വീഴും, നിന്റെ ശത്രുക്കളൊക്കെ നിന്നെ കാണുമ്പോൾ പേടിച്ചു പോകും, ഒരിത്തരും നിന്റെ മുമ്പാകെ നിൽക്കുകയില്ല. ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർത്ഥമാക്കുന്നത്? പ്രിയമുള്ളവരെ, പലരും ഇത്തരം വചനങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഭൗതികമായി ഒരു തലത്തിലെ കൈവശമാക്കാനായിട്ട് ദൈവം നൽകിയിരുന്ന ഈ വാഗ്ദാനങ്ങളെ കാണുമ്പോൾ അതിനെയൊക്കെ അന്ന് ഇസ്രായേൽ മക്കൾ കണ്ടിരുന്നത് പോലെ തന്നെ ഇന്നും പല വിശ്വാസികളും കാണുന്നത്. ശത്രു ഒന്നും നിന്റെ മുമ്പാകെ നിൽക്കുകയില്ല, നീ അവരെയെല്ലാം തോൽപ്പിക്കും, ഓടിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നോട് വഴക്കുണ്ടാക്കുന്ന അയൽവക്കക്കാരനെയൊക്കെയാണ് ആളുകളുടെ മനസ്സിൽ വരുന്നത്. അവരൊന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുകയില്ല. അതല്ല ഇതിന്റെ അർത്ഥം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രു പാപം, മരണം, പാപത്തിന്റെ ശക്തികൾ ഒന്നും നമ്മുടെ മേലെ ജയമുണ്ടാവുകയില്ല. സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ടല്ലോ, നിന്റെ ശത്രുക്കളെ തോൽപ്പിക്കുന്നതിനെ കുറിച്ചും അവരുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറയിൽ അടിച്ചു കളയുന്ന ഒരു ഭാഗ്യമാണ്. എന്താണ് ആ വചനങ്ങളൊക്കെ ഇന്ന് പല വിശ്വാസ ഗ്രൂപ്പുകളിലും സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോഴും ഇത്തരം ഭാഗങ്ങൾ വായിക്കുമ്പോഴും അവര് ശത്രുക്കളെന്നും ഒക്കെ കാണുന്നത് അക്ഷരാർത്ഥത്തിലുള്ള അവരുടെ അയൽവക്കക്കാരനെയും മേലധികാരിയെയും ഒക്കെയാണ് കാണുന്നത്. അവരെ പിടിച്ച് പാറമേൽ അടിച്ചു കളയല്ലാതെ അപ്പുറത്ത് വല്ലതും ചെയ്യാൻ നോക്കുമെങ്കിൽ വളരെ സന്തോഷം. ആ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു വചനമല്ല, മറിച്ച് നിന്റെ ദേശത്ത് മഴയുണ്ടാകും, മുൻമഴയും പിൻമഴയും ഉണ്ടാകും. അതാ നോക്കുക 14 വചനം, ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതെന്ന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തേക്ക് വേണ്ട മുൻമഴയും പിൻമഴയും പെയ്യിക്കും എന്നൊക്കെ പറയുമ്പോ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് കാണുന്നത്. നിന്റെ മുൻപില് നിനക്ക് തോൽപ്പിക്കാനൊക്കാത്ത ഒരു ശത്രുവും നിൽക്കുകയില്ല എന്ന് പറയുമ്പോൾ, ഓ പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ഇനിയും കീഴ്പ്പെടുത്തിയിട്ടില്ലാത്ത പാപത്തിന്റെ മേലെ നമുക്ക് ജയമുണ്ടാകും. സഹോദര, നിനക്ക് ഇന്നും വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടും ഇന്നും കോപത്തിന്റെ മേൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ മേലെ നിനക്ക് വിജയമുണ്ടായിട്ടില്ലെങ്കിൽ ഇതാ ഈ വാഗ്ദാനത്തെ നിനക്ക് ഈ നിലയിലെടുക്കാം. ഈ വരും വർഷത്തിൽ കർത്താവേ, നീ ഞാൻ ഒരു ശത്രു പോലും എന്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ അവന്റെ മേലെ ജയം നേടും. നോക്കുക, ഇങ്ങനെ അനുഗ്രഹീതമായിട്ട് ഈ വചനങ്ങളെ നമ്മൾ എടുക്കണം. ആത്മീകമായ ഒരു അർത്ഥത്തിൽ നമുക്കെടുക്കണം. അങ്ങനെ ദൈവത്തിന്റെ ജനത്തിന് ഉള്ള ധാരാളമായ അനുഗ്രഹമാണ് ഇവിടെ ഇത് പറയുന്നത്. ഇവിടെ നാം വായിച്ച വചനത്തിലേക്ക് വരുമ്പോ, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും. ഏതിന്റെ മേൽ? ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ദൈവസഭയുടെ മേൽ. ദൈവജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്, ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. ദൈവത്തിന്റെ നാടാണത്, ദൈവത്തിന്റെ നാട്. ഇന്ന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേരളത്തെ കുറിച്ച് ആളുകൾ പറയാറുണ്ട്, ദൈവത്തിന്റെ നാട്. എന്നാൽ ദൈവത്തിന്റെ നാട് ഏതാ? ദൈവത്തിന്റെ നാട് പ്രിയമുള്ളവര് നമ്മളാണ് ദൈവത്തിന്റെ നാട്. ദൈവത്തിന്റെ ജനത നമ്മളാണ്. ഓ, ദൈവത്തെ പ്രകാരം കർത്താവായ യേശുക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തു പോകുന്ന ആ നിലയിലുള്ള ആളുകളുടെ ഒരു ചെറിയ കൂട്ടം ഇവിടെ കൂടുന്നോ, അത് ദൈവത്തിന്റെ ആഗോള സഭയുടെ സാർവലൗകിക സഭയുടെ ഒരു പ്രാദേശികമായ പ്രത്യക്ഷതയാണ്. അങ്ങനെയുള്ള ഒരു സഭയില് ദൈവത്തിന്റെ ദൃഷ്ടി ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഇരിക്കും. നാം അങ്ങനെ ഒരു കൂട്ടമാണോ? കർത്താവായ യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത കർത്താവ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നാഥനും കർത്താവുമായിട്ടിരിക്കുകയും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളും ഭവന ജീവിതങ്ങളും ഒക്കെ ആ നിലയിലായിരിക്കുകയും ചെയ്യുമെങ്കിൽ നാം ഒന്നിച്ചു കൂടി വരുമ്പോൾ ഇത് ദൈവത്തിന്റെ നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ദൈവത്തിന്റെ നാടാണിത്. ഇതിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ അതുകൊണ്ടും തൃപ്തിയാകാതെ എപ്പോഴും എന്നൊരു വചനം കൂടെ ചേർത്തിരിക്കുന്നു, ഒരു വാക്കുകൂടെ ചേർത്തിരിക്കുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടി അതിന്റെ മേൽ ഇരിക്കും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, നമുക്കാകെ ചെയ്യാവുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ ഈ നിലയിലുള്ള ഒരു കൂട്ടത്തില് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ഒന്നാം സ്ഥാനം നഷ്ടപ്പെടാതെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ നാഥനും കർത്താവുമായിട്ട് എപ്പോഴും ഇരിക്കുകയും അങ്ങനെ ഒരു കൂടിവരവില് തങ്ങളുടേതായ ഇടം കണ്ടെത്തുകയും ചെയ്താൽ അതിന്റെ അകത്തെ ഒരു സുരക്ഷിതത്വത്തിലേക്കാണ് ഇത് വിരലിച്ചു കൊണ്ടുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടി അവിടെയുണ്ട്, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടെയുണ്ട്, എപ്പോഴും അതിന്റെ മേലുണ്ട്. നമുക്കാകെ ചെയ്യേണ്ടത് അതിന്റെ ഒരു ഭാഗമായി ഇരിക്കുക. ഞാനിത് പറയുമ്പോ ഇവിടെ എല്ലാവരും എല്ലാ ഞായറാഴ്ചയും കടന്നു വരണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെയാണോ അത് ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാദേശികമായ ദൈവത്തിന്റെ സാർവലൗകികമായ സഭയുടെ ഒരു പ്രത്യക്ഷതയാണെങ്കിൽ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉയർന്നിരിക്കുകയും ചെയ്യുന്ന ആ നിലയിലുള്ള ഒരു കൂട്ടമാണെങ്കിൽ അവിടം ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ ദേശമാണ്, ദൈവത്തിന്റെ ദൃഷ്ടി അവിടെയുണ്ട്, അവിടെ ആയിരിക്കുന്നതാണ് നമ്മുടെ സുരക്ഷിതത്വം. നമ്മുടെ സുരക്ഷിതത്വം പ്രിയമുള്ളവരെ, നമുക്ക് കുരുങ്ങിന് ഒരു വീടും മൂവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ദൈവമായ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ. നമുക്ക് ആ നിലയിൽ ഒരു സുരക്ഷിതത്വം അവിടെ കണ്ടെത്താം. ദൈവത്തിന്റെ നാടാണ്, ദൈവത്തിന്റെ സഭയാണ്, അവിടെ നമുക്ക് ആ നിലയിൽ ഒരു സുരക്ഷിതത്വം കണ്ടെത്താം. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന്റെ ദൃഷ്ടി, യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും. ദൈവത്തിന്റെ ദൃഷ്ടിയെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു ഭാഗം മാത്രം എടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വളരെ വേഗത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മൾ ദൈവത്തിന്റെ ദൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോ അതെവിടെല്ലാം ഉണ്ട്? ദൈവത്തിന്റെ നോട്ടം, നമ്മൾ സദൃശ്യവാക്യങ്ങളിൽ ഒരു വചനം കാണുന്നുണ്ടല്ലോ. സദൃശ്യവാക്യം അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 3-ാമത്തെ വചനം, യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കും, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി എല്ലായിടത്തും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെന്താ ദൈവജനത്തിന്റെ എന്താ പ്രത്യേകത ഉള്ളത്? ദൈവത്തിന്റെ ദൃഷ്ടി നാം പൊതുവെ പറഞ്ഞാൽ ഇതിനെ എല്ലാം പരിപാലിച്ച് നിയന്ത്രിക്കുന്നവൻ ദൈവമാകിയാൽ അവിടുത്തെ ദൃഷ്ടി എല്ലായിടത്തുമുണ്ട്. പക്ഷേ അങ്ങനെ പൊതുവെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൃഷ്ടി തന്നെ ദൈവജനത്തോടടുത്ത് വരുമ്പോഴോ, നോക്കുക സങ്കീർത്തനങ്ങളിൽ നമ്മളൊരു വാക്യം കാണുന്നുണ്ടല്ലോ, 33-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോ ദൈവത്തിന്റെ ആ പൊതുവായിട്ട് ആകാത്തവരുടെ മേലും നല്ലവരുടെ മേലും നിരീക്ഷിച്ചു പോകുന്ന ആ ദൃഷ്ടി ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കുന്നു? അതിന്റെ 33:18 വചനം, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അതിന്റെ 33-ാമത്തെ സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വചനമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. 34-ാം സങ്കീർത്തനം, അടുത്ത സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴോ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. നോക്കുക, ദൈവത്തിന്റെ ദൃഷ്ടി പൊതുവെ ആകാത്തവരുടെ മേലും നല്ലവരുടെ മേലും എല്ലാം ഉണ്ട്. പക്ഷേ അവന്റെ കണ്ണ് ചിലതിനു വേണ്ടി അങ്ങ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് നമ്മളിപ്പോ വായിച്ചത്. എന്താ വായിച്ചത്? യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി പൊതുവെ എല്ലായിടത്തും ഉണ്ട് എന്ന് നാം സദൃശ്യവാക്യത്തിൽ വായിച്ചെങ്കിലും നോക്കുക, അതൊരു പ്രത്യേക അളവിൽ വളരെ ആർദ്രതയോടെ ദൈവത്തിന്റെ ഭക്തന്റെ മേലുണ്ട്. അവന്റെ ജീവിതത്തെ പ്രത്യേകമായിട്ട് തന്റെ ദയക്കായി കാത്തിരിക്കുന്നവരുടെ മേൽ, തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ, തന്റെ ഭക്തന്മാരുടെ മേൽ അവന്റെ കണ്ണുകളുണ്ട്. അവന്റെ ചെവിയോ, അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കും. ദൈവത്തിന്റെ ചെവി അത് ആ നിലയിൽ അവന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുക, സംവരണം ചെയ്ത് വെച്ചിരിക്കുക. ആർക്കു വേണ്ടിയാ? തന്റെ ഭക്തന്മാരുടെ, നീതിമാന്മാരുടെ നിലവിളിക്ക് വേണ്ടി ആ നിലയിൽ തുറന്നു വെക്കപ്പെട്ട ഒരു ചെവി. ഓ, തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ ആർദ്രതയോടെ നോക്കുന്ന ഒരു കണ്ണുകൾ. പ്രിയമുള്ളവരെ, എല്ലാവരെയും പൊതുവെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, എന്റെ കർത്താവിന്റെ കണ്ണ് എപ്പോഴും എന്റെ മേലുണ്ട്. അവന്റെ ചെവി എന്റെ നിലവിളി എപ്പോഴൊക്കെ ഉയരുമോ അപ്പോഴൊക്കെയും ആർദ്രതയോടെ ആ ചെവി എന്റെ നിലവിളിക്കായിട്ട് ഒരു ചെറിയ ശബ്ദം കേട്ടാ മതി. നമുക്ക് ആ വീടുകളിലൊക്കെ നമുക്ക് മാതാപിതാക്കൾക്ക് അറിയാം, ആ നമ്മൾ നല്ല ഉറക്കത്തിലാണെങ്കിലും കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ നിന്ന് ഒരു ചെറിയ ഞരക്കം കേട്ടാൽ അമ്മമാര് പെട്ടെന്ന് ഞെട്ടി ഉണരും, എങ്ങനെയാണ് ഇവർക്ക് ഇതിനുള്ള കഴിവ് കിട്ടിയെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു ഞരക്കം കേട്ടാൽ അമ്മ എത്ര ഗാഢ നിദ്രയിലാണെങ്കിലും ഞെട്ടി ഉണരും, ആ അവിടെ പോയി അന്വേഷിക്കും. ദൈവത്തെ ഈ നിലയിലാ പറയുന്നത്, അവന്റെ ചെവി എന്തിനു വേണ്ടിയാ? ഓ, നീതിമാന്മാരുടെ നിലവിളിക്ക് വേണ്ടി, അതിനുവേണ്ടി അങ്ങ് സംവരണം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ ദൃഷ്ടി, കണ്ണുകൾ അവനുവേണ്ടി പ്രത്യാശിക്കുന്നവരുടെ മേൽ, തന്റെ ദയക്കായി പ്രത്യാശ വെച്ചിരിക്കുന്നവരുടെ മേൽ ഉണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, സർവശക്തനായ ദൈവമേ, അവിടുത്തെ ഈ ലോകത്തെ മുഴുവൻ ഭരിച്ചു നിയന്ത്രിക്കുകയും എല്ലാറ്റിനെയും കാണുകയും ചെയ്യുമ്പോഴും അവിടുത്തെ കണ്ണുകൾ എന്റെ മേലെ തിരിയുമ്പോൾ അതൊരു ആർദ്രതയോടെയാണല്ലോ എന്നെ നോക്കുന്നത്. അവിടുത്തെ ചെവികൾ എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും എന്റെ നിലവിളിക്കായിട്ട്, എന്റെ ഒരു ഞരക്കത്തിനായിട്ട്, എന്റെ ഒരു നെടുവീർപ്പിനായിട്ട് തുറന്നിരിക്കുന്നല്ലോ. സഹോദരി, നിന്റെ ഹൃദയം ആശ്വസിക്കട്ടെ. ഒരുപക്ഷെ നിന്റെ രാത്രിയിലെ ഞരക്കം, നിന്റെ ഹൃദയത്തിലെ ഒരു നെടുവീർപ്പ്, നിന്റെ ഒരു അമർത്തിയ ഒരു നിലവിളി, അത് നിന്റെ കിടക്കയിൽ നിന്നോടൊപ്പം കഴിയുന്ന നിന്റെ ജീവിത പങ്കാളി പോലും അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ സഹോദരിമാരൊക്കെ പറയില്ലേ, രാത്രിയിൽ എനിക്ക് വലിയ അസുഖമായിരുന്നു, ഞാന് ഉണർന്നു കിടന്നു, എനിക്ക് വയ്യായിരുന്നു. പക്ഷെ ഭർത്താക്കന്മാര് പലരും, ആഹാ, അങ്ങനെ ഒരു കാര്യം നടന്നു, അവരിതൊന്നും അറിയുന്നില്ല. എന്നാൽ ഇതാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധൈര്യം നൽകുന്ന ഒരു വചനം, നിന്റെ ഒരു നെടുവീർപ്പിനായിട്ട് തുറന്നിരിക്കുന്ന ഒരു ചെറിയ സ്വർഗത്തിലുണ്ട്. നിന്നെ കാണുന്ന, നിന്റെ മേല് ആർദ്രതയോടെ വ്യാപരിക്കുന്ന ഒരു കണ്ണ് സ്വർഗത്തിലുണ്ട്. പ്രിയമുള്ളവരെ, അതെന്ന് മാത്രമല്ല, ഒരു ദിവസത്തേക്കല്ല, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ആ നിലയിലുണ്ട്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ നിലവിളി പലരുടെയും കാതുകളിൽ എത്തുന്നില്ലെങ്കിലും സർവശക്തനായ നമ്മുടെ ദൈവത്തിന്റെ കാതുകളിൽ അതുണ്ട്. ഓ, നമ്മുടെ നിലവിളി, നമ്മുടെ നെടുവീർപ്പ് പലരും അറിയുന്നില്ലെങ്കിലും, നമ്മുടെ ഉള്ളിലെ ഞരക്കം പലരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, ശ്രദ്ധിക്കുന്ന ഒരുവനുണ്ട്, അറിയുന്ന ഒരുവനുണ്ട്, ഓ അതിനെ വേണ്ട വിധത്തിൽ കാണുന്ന ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വർഗീയ പിതാവാണ്, നമ്മുടെ സ്നേഹവായ കർത്താവാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിലയിൽ അനുഗ്രഹീതമായ ഒരു ജീവിതം ദൈവം നമുക്ക് തന്നിരിക്കുന്നല്ലോ. നമുക്ക് നോക്കുക, ദൈവത്തിന്റെ ഈ കണ്ണുകളെ കുറിച്ച് ഇത് എല്ലായിടത്തും ഉണ്ട്, ഭക്തന്മാരുടെ മേല് പ്രത്യേകിച്ചും ഉണ്ട് എന്ന് പറയുമ്പോൾ, ഈ ദൃഷ്ടികളെ ചില പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ഭക്തന്മാരുടെ മേല് പ്രത്യേകമായിട്ട് വ്യാപരിക്കുന്നത്. നമുക്ക് രണ്ട് ദിനവൃത്താന്തങ്ങളില് പലപ്പോഴും നാം ശ്രദ്ധിക്കാറുള്ള ഒരു വചനം കർത്താവിന്റെ ദൃഷ്ടിയെക്കുറിച്ചാണ്. രണ്ട് ദിനവൃത്താന്തം, ഈ കർത്താവിന്റെ ദൃഷ്ടി എന്തിനു വേണ്ടിയുള്ളതാണ്, എന്താണ് അത് നോക്കുന്നത് എന്നുള്ള കാര്യം, രണ്ട് ദിനവൃത്താന്തം 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനത്തില് ദൈവത്തിന്റെ കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. നോക്കുക, ദൈവത്തിന്റെ കണ്ണ്, യഹോവയുടെ കണ്ണ്, അത് ഭക്തന്മാരുടെ മേലുണ്ട്. പക്ഷേ അവിടുന്ന് ഒരു പ്രത്യേക കാര്യം നോക്കുന്നുണ്ട്, ഈ ഭക്തൻ അവന് ഏകാഗ്ര ചിത്തനാണോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കണ്ണുകൾ ഭക്തന്മാരുടെ മേലുണ്ട്, ചെവി നിലവിളിക്ക് തുറന്നിരിക്കുന്നു. പക്ഷേ ആ കണ്ണുകള് പ്രത്യേകമായ ഒരു കാര്യം നോക്കുന്നുണ്ട്. എന്താണ്? ഏകാഗ്ര ചിത്തനായിട്ട് നീയും ഞാനും ഇരിക്കുന്നുണ്ടോ? ഏകാഗ്ര ചിത്തത എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരു 100 കാര്യത്തിന്റെ കൂടെ ഞായറാഴ്ചയാകുമ്പോൾ മീറ്റിംഗിന് പോകണം, ഈ നിലയിലുള്ളതല്ല ഏകാഗ്ര ചിത്തത. നമുക്ക് കർത്താവ് ഭൂമിയിൽ ഒരു ജീവിതം തന്നു. ഈ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവേ നിന്നിൽ മാത്രം ഞാൻ എന്റെ ഹൃദയം വെച്ചിരിക്കും. ആ നിലയിൽ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ആത്മീയ കാര്യങ്ങളിൽ അതിന് മുൻതൂക്കം കൊടുത്ത് ഏകാഗ്ര ചിത്തനായിട്ടിരിക്കുക, അതാണ് എന്നെയും നിന്നെയും സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ ഭൗതികമായ ജോലികളെല്ലാം ഉപേക്ഷിക്കണമെന്നോ പഠനമെല്ലാം അവസാനിപ്പിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ കൊടുക്കേണ്ട കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. കർത്താവിന്റെ ആ ഇടത്ത് മാത്രം കർത്താവിലേക്ക് നമ്മുടെ നോട്ടം ഏകാഗ്രമായിരിക്കണം. നമ്മുടെ ഹൃദയം കർത്താവിലെ ഏകാഗ്രതയോടെ ആയിരിക്കണം. നാം ഒക്കെ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിലെ നാഥനും കർത്താവുമായിട്ട് സ്വീകരിച്ചവരാണ്. പലരും പല വർഷങ്ങൾ കടന്നുപോയി. ഇന്നിപ്പോ വർഷങ്ങൾക്ക് ശേഷം നാളുകൾക്ക് ശേഷം നമ്മുടെ ഹൃദയം ഏകാഗ്ര ചിത്തമാണോ അതോ അതിലൊരു അയവ് വന്നിട്ടുണ്ടോ? നീയും ഞാനും രക്ഷിക്കപ്പെട്ട കർത്താവിനെ പിൻപറ്റാനായിട്ട് ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വന്ന ആ കാലഘട്ടം ഓർക്കുക. അതിൽ നിന്ന് അയവ് വന്നിട്ടുണ്ടോ? അതോ ആ ഏകാഗ്രതയോടെ നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഇതാണ് കർത്താവിന്റെ കണ്ണ് തന്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം. ഓ തന്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ കണ്ണ് ഇതാണ് ശോധന ചെയ്യുന്നത്, തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടിയാ? തന്നെ താൻ ബലവാനെന്ന് കാണിപ്പാൻ. നമുക്ക് ആ പാഠങ്ങളൊക്കെ വളരെ സന്തോഷമാണ്. കർത്താവിന്റെ കണ്ണ് നമ്മളെ ശോധന ചെയ്യുന്നു, ബലവാനെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ മേലെ ആ നിലയിലായിരിക്കുന്നു. ഇതൊക്കെ സന്തോഷമാണ്. പക്ഷേ ഏകാഗ്ര ചിത്തൻ എന്നുള്ള നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യം എത്രത്തോളമായിരിക്കുന്നു? ഈ വചനം നമുക്കറിയാവുന്നതുപോലെ യഹൂദയിലെ ഒരു രാജാവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ആസ എന്ന് പറയുന്ന യഹൂദ രാജാവ്, ആ രാജാവ് അവനോട് ഇസ്രായേൽ രാജാവായ ബയെശ യുദ്ധത്തിന് വന്നപ്പം അവൻ എന്ത് ചെയ്തു? അവനെ പോയിട്ട് ആരാം രാജാവായ ബെൻഹദദിനെ ശരണം പ്രാപിച്ചു. ബെൻഹദദിന് കപ്പം കൊടുത്തു. ബെൻഹദദ് അവന്റെ അപേക്ഷ കേട്ട് എന്ന് ഇസ്രായേൽ രാജാവിനെ തുരത്തി ഓടിച്ചു. യഹൂദ രാജാവായ ആസ ഓ അങ്ങനെ വിജയമൊക്കെ നേടി സന്തോഷത്തോടെ അവന് കടന്നു വരുമ്പോ ഇതാ ഹനാനി എന്ന് പറഞ്ഞ ഒരു ദർശകൻ രാജാവിനെ എതിരേറ്റ് വരുന്നു. അതിന്റെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഭാഗമാണ്. ആറും ഏഴും വചനങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ കാണാം. ഹനാനി എന്ന് പറയുന്ന ആ ദർശകൻ വന്നിട്ട് ആസായോട് പറയുകയാണ്. എന്താ പറയുന്നത്? നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിച്ചുകൊണ്ട് ആരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. കൂശ്യരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേകവരോടും കൂടെ ഒരു മഹാസൈന്യമായിരുന്നില്ലേ? എന്നാൽ നീ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. നോക്കുക, ഇവിടെ ഒരു പഴയ ഒരു ചരിത്രമാണ് ഹനാനി ആസായെ ഓർപ്പിക്കുന്നത്. എന്താ പഴയ ചരിത്രം? ഓ, യൂപ്യരും കൂശ്യരുമായ ആളുകള് ഇതിന്റെ തൊട്ട് തലേ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ, 14 അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 9 വചനത്തിലൊക്കെ കൂശ്യനായ സേരഹ് 1,000,000 ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടെ അവന്റെ നേരെ പുറപ്പെട്ട് ആസായുടെ നേരെ പുറപ്പെട്ടു വന്നു. അതിനു മുൻപ് ഒക്കെ കടന്നു വന്ന ആ ലൂബ്യരും ഒക്കെയായ ആ കൂശ്യരും ഒക്കെയായ ശത്രു സൈന്യത്തിന്റെ കായബലത്തെക്കുറിച്ച് അവരുടെ രഥങ്ങളെക്കുറിച്ച് കുതിരകളെക്കുറിച്ച് ഒക്കെയുള്ള വലിയ വർണ്ണന നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വലിയ ഒരു സൈന്യം നിന്റെ നേരെ ആസായെ നിന്റെ നേരെ ഒരിക്കലും വന്നപ്പം നീ എന്ത് ചെയ്തു? അന്ന് നീ എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് നമ്മൾ 14 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അന്ന് ആസായുടെ നേരെ ഇവർ കടന്നു വന്നപ്പോ ആസാ എന്ത് ചെയ്തു? അതിന്റെ 11 വചനം, 14:11, ആസാ അന്ന് തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവയെ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവയെ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ. ആസായുടെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. അതിലെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലെ ഈ ഇതിലെ ആസായുടെ പ്രാർത്ഥനയിലെ ഓരോ വരിയും എടുത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആസ പറയുകയാണ്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ കർത്താവേ, എനിക്ക് ആശ്രയിപ്പാൻ എവിടെയുള്ളൂ? നിന്റെ അടുത്തേ ഉള്ളൂ. സഹോദര, നിന്റെ ജീവിതത്തില് ബലവാനായ ഒരാളോട് നീ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണോ? ആ നിലയിൽ ഒരു കാര്യം വരികയാണോ? നീ അവനോട് ഏറ്റുമുട്ടാൻ പോകല്ലേ? നീ നിന്റെ കാര്യം സർവവും കാണുന്ന ദൈവത്തെ ഫലമേൽപ്പിക്ക്. നീ പറ, ബലവാനും ബലഹീനനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ ദൈവമേ, നീ അല്ലാതെ ബലഹീനനായ എന്റെ ഭാഗത്ത് നിൽക്കാൻ ആരാണുള്ളത്? ആസാ ആ നിലയില് അന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമേ. മർത്യൻ, ഓ മരണത്തിൽ മരണത്താൽ മാറുന്നവൻ, അതാണ് മർത്യൻ. അവന് നിന്റെ മുൻപാകെ പ്രബലനാകരുതേ. ആസായുടെ അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. വലിയ നീണ്ട വചനങ്ങളൊന്നുമില്ല. ഓ ഒന്നോ ഒരു ഒരു വാചകത്തില് ഒരു വാക്യത്തിൽ അവസാനിക്കുന്ന പ്രാർത്ഥനയാണത്. പക്ഷേ ആ പ്രാർത്ഥന ദൈവം ഉത്തരം കൊടുത്തു. അപ്പോൾ യഹോവ ആസായുടെയും യഹൂദരുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. കൂശ്യർ ഓടിപ്പോയി. ആസായും അവനോടുകൂടെ ഉണ്ടായിരുന്ന ജനവും അവരെ പിന്തുടർന്ന് കൊള്ളയിടുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതെന്ന് സംഭവിച്ചതാ? ഇത് നേരത്തെ ഒരു കാലഘട്ടത്തില് ആസായുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ആ സംഭവിച്ച കാര്യം പക്ഷെ ഇപ്പോഴ് ഇതാ ബേശ എന്ന് പറയുന്ന ഇസ്രായേൽ രാജാവ് വന്നപ്പം ആസ ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യവും ദൈവമുമ്പാകെ ചെന്ന് പ്രാർത്ഥിക്കുന്ന കാര്യവും അവൻ മറന്നുപോയി. അവൻ മറന്നുപോയി. മറന്നുപോയിട്ട് ഇപ്പോഴവൻ ചെന്ന് ബെൻഹദദിനെ, ആരാം രാജാവായ ബെൻഹദദിനെ ശരണം പ്രാപിച്ച് ഓ ആ നിലയില് മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് ദൈവം അയച്ച ഒരു പ്രവാചകൻ അവന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, ആസായെ നിനക്കിപ്പോ താൽക്കാലികമായി വിജയമുണ്ടായി, പക്ഷേ ആ വിജയം നിനക്കൊരു തിരിച്ചടിയാണ്. നീ ആരെ ആശ്രയിച്ചോ ആ ബെൻഹദദിനെയും സൈന്യത്തെയും നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച് അവരെ ഉന്മൂലനാശം വരുത്താനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ നീ ഈ മനുഷ്യരിൽ ചെന്ന് ആശ്രയിക്കൊണ്ട് ആ സാധ്യതകളെല്ലാം നിന്നെ വിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നീ എന്തുകൊണ്ട് ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത പഴയ വിജയത്തെ നീ ഓർത്തില്ല? നിന്നെ നേരത്തെ വിടുവിച്ച രംഗം നീ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? എന്നിട്ട് പറയുന്നു, ഓ ദൈവത്തിന്റെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ബലവാനെന്ന് കാണിപ്പാൻ ഭൂമിയിലെല്ലാടവും ഊടാടി സഞ്ചരിക്കുകയാണ്. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തില് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ദൈവം ഏതെല്ലാം നിലയിലുള്ള വിടുതൽ നൽകിയിട്ടുണ്ട്, ഏതെല്ലാം നിലയിൽ നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, ഏതെല്ലാം നിലയിൽ നിന്നെ സഹായിച്ചിട്ടുണ്ട്, ആരും എനിക്ക് സഹായമില്ല, ആരും എന്റെ നിലവിളി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ ദൈവത്തെ മാത്രം ആശ്രയിച്ച് എത്രയോ രംഗങ്ങളിൽ ദൈവം അത്ഭുതമായിട്ട് മറുപടി തന്നിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ കാല ജീവിതത്തിൽ മറുപടി തന്നിട്ടില്ല എന്ന് പറയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാൾ പോലും, ഒരു കുഞ്ഞു പോലും ഇവിടെ കാണുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊക്കെ ദൈവം ധാരാളമായിട്ട് മറുപടി തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ കരുണയെ, ദൈവത്തിന്റെ കൃപയെ നാം ധാരാളമായിട്ട് രുചിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു പുതിയ പോരാട്ടത്തിന് മുൻപാകെ നിൽക്കുമ്പോ നമ്മൾ ആ പഴയ ചരിത്രം മറന്നുപോയി. മറന്നുപോയി കണ്ണ് കർത്താവിക്കൽ ഏകാഗ്രചിത്തമായിരിക്കുന്നില്ല. നമ്മുടെ ഹൃദയം അവനിൽ ഏകാഗ്രചിത്തമായിരിക്കുന്നില്ല. കർത്താവ് നമ്മളെ വീക്ഷിക്കുകയാണ്. എന്റെ മകൻ, എന്റെ മകൾ, അവൾ ഇപ്പോഴും എന്നോട് പറ്റി നിൽക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വർഷങ്ങളും നാളുകളും കടന്നു പോകുമ്പോ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ മറന്നുപോകുമോ? മറന്നുപോകുമോ? മറന്നുപോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം മറന്നു പോകരുത്. ദൈവത്തെ വീണ്ടും ശരണപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ ഏകാഗ്രചിത്തനായിട്ടിരിക്കുക. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ ഈ വർഷത്തിലെ ഏതെല്ലാം ജനങ്ങളിലെ കർത്താവേ, എന്റെ ഹൃദയം നിന്നിൽ ഏകാഗ്രചിത്തമായിരുന്നില്ല, എന്റെ ഹൃദയം മാനുഷികമായ ആശ്രയങ്ങൾ തേടിപ്പോയ രംഗങ്ങള്, കർത്താവേ നിന്നെ ഞാൻ വിട്ട് നിന്റെ സഹായമല്ല, അതിനപ്പുറത്ത് ചില മനുഷ്യ ഘടകങ്ങളിൽ ആശ്രയിച്ച് പോയ രംഗങ്ങളെ നമുക്ക് ഓർക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യാം. നമുക്ക് വീണ്ടും നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി തീർക്കാം. കാരണം നമ്മുടെ ഹൃദയം ഏകാഗ്രമാണോ എന്ന് നോക്കുന്ന കർത്താവിന്റെ കണ്ണുകളുണ്ട്. അതുപോലെ തന്നെ കർത്താവിന്റെ കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റൊരു വചനം നോക്കാം. നാം നേരത്തെ വായിച്ച സങ്കീർത്തനത്തിന് 32-ാമത്തെ സങ്കീർത്തനം, 32-ാമത്തെ സങ്കീർത്തനത്തില് കർത്താവിന്റെ കണ്ണുകള് ശോധന ചെയ്യുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 32-ാമത്തെ സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വചനം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നോക്കുക, ദൈവത്തിന്റെ കണ്ണ് നമുക്ക് ചെയ്യുന്ന വേറൊരു കാര്യമാണ്. എന്താണത്? നമ്മുടെ മേൽ ആ കണ്ണ് ദൃഷ്ടി വെച്ചിട്ട് നമുക്ക് ആലോചന പറഞ്ഞു തരും. ഇത് ആർക്കാണ് ഈ ആലോചന പറഞ്ഞു തരുന്നത്? ആ സങ്കീർത്തനം മുഴുവനും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് കഴിയുള്ളൂ, നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. സങ്കീർത്തനക്കാരൻ ദാവീദിന്റെ ഒരു ഒരു പാട്ടാണത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അവൻ എന്തു പറ്റി? അവന് മിണ്ടാതെ ഇരിക്കുകയും എന്റെ ആത്മാവിലുള്ള കപടം ഏറ്റുപറയാതിരിക്കുകയും ചെയ്തപ്പം അവൻ എന്ത് സംഭവിച്ചു? അവന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. എന്റെ മൂന്നാമത്തെ വചനം, എന്റെ മധ്യ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. നോക്കുക, അവനൊരു പിന്മാറ്റം, ഒരു പാപമുണ്ടായ ഒരു ഘട്ടമാണ്. ദൈവത്തെ വിട്ടുപോയി, ദൈവത്തെ ആശ്രയിക്കാതെ ഈ ആശ ചെയ്തതുപോലെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് ഏകാഗ്രചിത്തമായിട്ടിരിക്കാതെ മാറിപ്പോയ രംഗം, മാറിപ്പോയ രംഗം. മാറിപ്പോയപ്പോ അവനത് ഏറ്റു പറഞ്ഞുമില്ല. അങ്ങനെ വന്നപ്പം അവന്റെ പാപം അവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയും അതവനെ ക്ഷയിപ്പിക്കുകയും അവന്റെ അസ്ഥി വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോവുകയും അവന്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോവുകയും അവന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോവുകയും ചെയ്ത ഒരു അനുഭവം. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോ അവൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും എന്നെല്ലാം ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ മറുപടിയാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പ്രിയമുള്ളവരെ, ഇത് ആരുടെ മേലാണ് ദൈവം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നത്? ദൈവത്തെ വിട്ടു പോയ ശേഷവും മടങ്ങി വരാൻ ആരെങ്കിലും തയ്യാറാകുമെങ്കിൽ കണ്ണീരോടെ പ്രാർത്ഥിപ്പാനായിട്ടും എന്റെ ലംഘനങ്ങളെ ഞാൻ ഏറ്റുപറയും എന്ന് പറഞ്ഞു മാത്രമേ ദൈവം ഇതാ മറുപടി പറയുകയാണ്, ഞാന് നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഓ, ഈ വർഷത്തിന്റെ അവസാന ദിവസം നിൽക്കുമ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണ് ഒരുപക്ഷെ, നമ്മുടെ ഹൃദയം ഒരുപക്ഷെ ദൈവത്തിൽ ഏകാഗ്രമാകാതെ മാറിപ്പോയെങ്കിലും ഇപ്പോഴനുദപിച്ചാൽ, ഇപ്പോഴ് ദൈവത്തിന്റെ ജീവിതം മടങ്ങി വന്നാൽ ദൈവം പറയും, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പുതിയ വർഷം വരട്ടെ, നിനക്ക് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഓ ആലോചന ഞാൻ പറഞ്ഞു തരും, ആ നിലയിൽ ഞാൻ നിന്നെ മുന്നോട്ട് നടത്തും എന്നാണ് കർത്താവ് പറയുന്നത്. ആ ദൈവത്തിന്റെ ആ കണ്ണുകളെ നമുക്ക് വിലമതിക്കാം. നാം അനുഗമിച്ചാൽ, നമ്മുടെ കുറ്റമേറ്റു പറഞ്ഞാൽ ഓ ദൈവം വീണ്ടും നമ്മളെ സഹായിക്കുകയും അവിടുത്തെ കണ്ണുകള് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയും നമ്മളെ ആലോചന പറഞ്ഞു തരികയും ചെയ്യുന്നതാണ് അവിടുത്തെ കണ്ണുകൾ. നോക്കുക പ്രിയമുള്ളവരെ, നമുക്ക് പ്രതീക്ഷയുണ്ട്. ഈ വർഷം കടന്നു പോകുമ്പോ എന്റെ ജീവിതം നിന്റെ മുമ്പാകെ ഏകാഗ്രമായിരുന്നില്ല എന്നൊരു കുറ്റബോധത്തിലും ഒരു നിരാശയിലും ഒരാള് പോലും ഇവിടെ നിന്ന് കടന്നു പോകരുത്. നീ എത്ര വട്ടം ദൈവത്തെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും നിനക്ക് എന്റെ കുറ്റം ഞാൻ ദൈവത്തോട് ഏറ്റുപറയും എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ കാര്യങ്ങൾ വ്യത്യാസമായി തീരുകയാണ് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കും ഇതേ അനുഭവത്തിലൂടെ കടന്നു വരാനായിട്ട് കഴിയും. എന്റെ ഹൃദയം കർത്താവേ, നിന്നിൽ ഏകാഗ്രമായിരുന്നില്ല, ഇന്നിന്ന രംഗങ്ങളിൽ ഞാൻ നിന്നെ വിട്ടുപോയി, ഇന്നിന്ന രംഗങ്ങളിൽ നിന്നേക്കാൾ ഞാൻ മറ്റു പലരെയും വിലമതിച്ചുപോയി, നിന്നേക്കാൾ നിന്റെ വചനത്തിലുള്ള ആലോചനയേക്കാൾ മറ്റ് മാനുഷിക ശബ്ദങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു പോയി, നിന്നെ വിട്ടുപോയി. കർത്താവേ, അത് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ഹൃദയ നുറുക്കത്തോടെ വീണ്ടും കടന്നു വരുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ വീണ്ടും അവിടുത്തെ കണ്ണ് നമ്മുടെ മേലും കടന്നു വരികയും നമ്മളെ മുന്നോട്ട് നടത്തുകയും നമുക്ക് ആലോചന നൽകുകയും ചെയ്യും എന്നാണ് നാം ഇവിടെ കണ്ടത്. നമുക്ക് വളരെ വേഗത്തില് ഒരു വചനം കൂടെ നോക്കാം. ഈ ദൈവത്തിന്റെ കണ്ണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദിവ്യമായ കരുതൽ നൽകുന്ന കണ്ണുകളാണ്, ദിവ്യമായ പ്രൊട്ടക്ഷൻ, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷന്റെ കണ്ണുകളാണ്. പിശാചിന്റെ പദ്ധതികൾക്കെതിരെ നമ്മളെ സഹായിക്കുന്നതാണ് കർത്താവിന്റെ കണ്ണുകൾ. ആ കാര്യം കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരിക. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മേലെ ദൃഷ്ടി വെക്കുന്ന വേറൊരാളെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിന്റെ ഒന്നാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ എട്ടാമത്തെ വചനം, യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? കാണുക, ദൈവം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരാളും നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. ആരാവൻ? പിശാചാണ്, സാത്താനാണ്. ഇയ്യോബിന്റെ മേലെ ദൈവത്തിന്റെ ദൃഷ്ടിയും കരുതലും പ്രൊട്ടക്ഷനും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇതാ, പിശാചും അവന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു. ദൈവവൈദനെ, നീ ഞാൻ ദൈവ വഴിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയും അതിനായിട്ട് സമർപ്പിതരായിട്ട് മുന്നോട്ട് പോവുകയുമാണെങ്കിൽ, ഓ, നമ്മളെ ഉന്നം വെച്ചിരിക്കുന്ന വേറൊരാളുമുണ്ട്. അതാരാണ്? ശത്രു. നമ്മുടെ ആത്മാവിന്റെ എതിരാളിയായ ശത്രുവുണ്ട്. ആ അവൻ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? പിശാച് നമ്മളെ നോക്കുന്നുണ്ട്. നമ്മളെ ഏതെങ്കിലും തരത്തിൽ വീഴിക്കാനായിട്ടും നമ്മളെ തെറ്റിച്ചു കളയാനായിട്ടും അവൻ നമ്മുടെ മേലെ ദൃഷ്ടി വെക്കുന്നുണ്ട്. പക്ഷേ ആ ഇയ്യോബിന്റെ പുസ്തകം നമുക്കറിയാം, ദൈവം അനുവദിക്കാതെ പിശാചിന് നമ്മെ നമ്മുടെ തലമുടിനാരെ പോലും തൊടാനായിട്ട് കഴിയുകയില്ല. ദൈവം പിന്നെ എന്തുകൊണ്ട് അനുവദിക്കുന്നു? ദൈവത്തിന് തന്റെ ശക്തി നിന്നിലൂടെയും എന്നിലൂടെയും വെളിപ്പെടുത്താനായിട്ട് ചിലപ്പോഴേ പ്രത്യേകമായ വിധത്തിൽ ദൈവം അതിനെ അനുവദിച്ചു എന്ന് വരാം. പക്ഷെ അല്ലാതെ പിശാചിന് നിന്നെ ആ നിലയിൽ ഉപദ്രവിക്കാനായിട്ട് കഴിയില്ല. നമ്മൾ മുമ്പേ വായിച്ച, ഇതിനോട് ചേർത്ത് മുമ്പേ വായിച്ച സങ്കീർത്തനത്തിന്റെ വചനം കൂടെ വായിക്കാം. 33-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 18-ും 19-ും വാക്യങ്ങൾ നോക്കുക. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. ആ പിശാചിന്റെ, സാത്താന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടെങ്കിൽ ഇവിടെ ഇതാ അതിന്റെ ഒരു മറുമരുന്ന് നമ്മൾ കാണുന്നു. ആരുടെ ദൃഷ്ടിയും നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ ദൃഷ്ടിയും നമ്മുടെ മേലുണ്ട്. അത് പിശാചിന്റെ എല്ലാ പദ്ധതികൾക്കുമെതിരെ നമുക്ക് സംരക്ഷണം നൽകുന്നു. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ നിന്ന് ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അക്ഷരീയമായ മരണത്തിൽ നിന്നും അക്ഷരീയമായ ക്ഷാമത്തിൽ നിന്നും ഒക്കെ ദൈവം പ്രൊട്ടക്ഷൻ നൽകും. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ആത്മീയമായ തലത്തിൽ നമുക്ക് ഈ വചനങ്ങളെ എടുക്കാം. നമ്മുടെ പ്രാണനെ പാപത്തിന്റെ മരണത്തിന്റെ ശക്തികളെ പിടിച്ച് താഴോട്ട് വലിക്കാതെ ദൈവത്തിന്റെ കണ്ണുകൾ നമ്മളെ പിശാചിന്റെ പദ്ധതിയിൽ നിന്ന് രക്ഷിക്കും. ഓ, നമുക്ക് വചനത്തിനൊരു ക്ഷാമമുണ്ടാകാതെ, നമ്മുടെ ഉള്ളില് ഓ ദൈവീകമായ സമ്പന്നതയ്ക്ക് ഒരു ക്ഷാമമുണ്ടാകാതെ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. നമ്മുടെ മേലുണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ അവിടുന്ന് സഹായിക്കും. പിശാചി അവൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും എടുത്തു കളവാനും നഷ്ടപ്പെടുത്താനും ഒക്കെയാണ്. കോഷ്കിന്റെ പിതാവുമാണവൻ. അവൻ ദുഷ്ടനാണ്. അറുക്കുകയും മുടിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാനായിട്ട് അവൻ വരും. ക്ഷാമവും മരണവുമാണ് അവൻ കൊണ്ടുവരുന്നത്. ഓ, ഇയ്യോബിനെ പാടെ നശിപ്പിച്ചു കളയാനാണ് അവൻ ശ്രമിച്ചത്. അവന്റെ 10 മക്കളെ ഒരേ ദിവസം ഇല്ലാതാക്കുവാനും അവന്റെ സമ്പത്ത് അപഹരിക്കുവാനും അവന്റെ ഭാര്യ അവനിൽ നിന്ന് അകറ്റിക്കളയുവാനും അവന്റെ ദൈവവിശ്വാസം അവനിൽ നിന്ന് കവർന്നെടുക്കുവാനും. നോക്കുക, അറുപ്പാനും മുടിപ്പാനും എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ തന്നെ പിശാച് അതിനുവേണ്ടി അല്ലേ ഇയ്യോബിന്റെ അടുക്കിലേക്ക് കടന്നു വന്നത്? അവനെ സംബന്ധിച്ചുള്ളതെല്ലാം മാറ്റിക്കളയാനായിട്ട് അവൻ ദൃഷ്ടി വെച്ചു. പക്ഷേ ഇവിടെ നമുക്ക് 33-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് എന്താ? ഓ, പിശാചിന്റെ ഈ ദൃഷ്ടി നമ്മുടെ മേലുണ്ടെങ്കിൽ അതിനെ കവിയുന്ന, അതിനെ നിഷ്പ്രഭമാക്കുന്ന മറ്റൊരു ദൃഷ്ടി, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അത് തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലിരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കും. സഹോദര, നീ പുതിയ വർഷത്തിലേക്ക് നോക്കുമ്പോൾ ദൈവമേ, ഇപ്പോഴെനിക്കുള്ള ആത്മീയ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ? ഇപ്പോഴെനിക്കുള്ള ആ കാര്യങ്ങൾ കുറഞ്ഞു പോകുമോ എന്നൊരു പേടിയാണോ നിന്റെ മനസ്സിലുള്ളത്? ഓ, ഞാൻ പറയട്ടെ, പിശാചൻ ശ്രമിക്കും, ശ്രമിക്കുകയില്ല എന്നൊരു തെറ്റായ ഒരു സുരക്ഷിതത്വത്തിൽ നിങ്ങളെ ആരെയും ഇരുത്താനായിട്ട് ഞാൻ തയ്യാറാകുന്നില്ല. പിശാചൻ അതിന് ശ്രമിക്കും, അവൻ ദൃഷ്ടി വയ്ക്കും, നമ്മളിൽ നിന്ന് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അവൻ ശ്രമിക്കും. പക്ഷേ ദൈവം ദിവ്യമായ ഒരു കരുതൽ നമുക്ക് നൽകും, ദിവ്യമായ ഒരു കരുതൽ നൽകും. ഓ, ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് ധൈര്യപ്പെടാം എന്ന് തന്നെയല്ല, നമ്മൾ ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ പുതിയ ചില തുടക്കങ്ങൾക്കും ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ ഈ ഒരു വചനമുണ്ടല്ലോ, ആ വചനം കൂടെ സെക്കരിയാവിന്റെ പുസ്തകത്തിലാണ് ആ വചനം കാണുന്നത്. സെക്കരിയാവിന്റെ പുസ്തകം, ദൈവത്തിന്റെ ദൃഷ്ടി ചെയ്യുന്ന മറ്റൊരു കാര്യം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. സെക്കരിയാവിന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വചനം, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്ക് കണ്ട സന്തോഷിക്കുന്നു. ശരി ബാബേ, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു പുതിയ പണി ചെയ്യുന്ന ശരിബാബേ. ശരിബാബേന്റെ ആ പണി എത്രയും ചെറിയ തുടക്കമാണ്, ചെറിയ തുടക്കമാണ്, അല്പകാര്യമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള അവന്റെ പ്രവൃത്തിയുടെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ട്. ദൈവത്തിന്റെ ഏഴ് കണ്ണ്, ഏഴ് കണ്ണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് കണ്ണുകളെ കുറിച്ചും ഒക്കെ, ഏഴിനെ കുറിച്ചും നമ്മൾ വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഏഴ് കണ്ണ് എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് കാണിക്കുന്നത്. ഏഴ് കണ്ണ്, ദൈവത്തിന്റെ ഏഴ് കണ്ണ് സെരുബാബേലിന്റെ കയ്യിലുള്ള ആ തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു. അവനൊരു പ്രവൃത്തി ചെയ്യുകയാണ്, ഒരു പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തൂക്കുകെട്ട ഉപയോഗിച്ച് അവനൊരു പണി ചെയ്യുകയാണ്. അത് എത്രയും ചെറിയ ഒരു പണിയാണ്, പക്ഷേ ഈ അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ കുറച്ച് സഹോദരന്മാര് കോട്ടയം പട്ടണത്തിന് ഒരു പൊതുസ്ഥലത്ത് ചെന്ന്, ഞങ്ങൾ നാല് സഹോദരന്മാര് മീറ്റിംഗ് തുടങ്ങാറായപ്പോ ഞാൻ നോക്കിയപ്പം നമ്മുടെ സഹോദരന്മാരാകെ ഞങ്ങൾ നാലു പേരേ ഉള്ളൂ. ദൈവം എനിക്കൊരു വചനം തന്നു. ദൈവം തന്ന വചനം, നിങ്ങൾ ഒരാൾ 1000 പേരെ ഓടിക്കും, രണ്ടുപേര് 10000 പേരെ ഓടിക്കും. 1000 പേര് ഒരാളെ ഓടിക്കുമ്പോൾ രണ്ടുപേര് 2000 പേരെ ഓടിച്ചാൽ പോരായോ? ദൈവത്തിന്റെ കണക്കുകൾ വ്യത്യസ്തമാണ് പ്രിയമുള്ളവരെ. 10000 പേരെ ഓടിക്കുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരുണ്ട്, ഞങ്ങൾ 3000 പേരെയാ ഓടിക്കാൻ പോകുന്നത് എന്നുള്ള നിലയിൽ ദൈവം എനിക്ക് ധൈര്യം തന്നു. ഒരു ചെറിയ തുടക്കം, ചെറിയ തുടക്കം, ഒരു ചെറിയ തുടക്കം, അല്പകാര്യങ്ങളുടെ ദിവസം, പക്ഷെ ദൈവത്തിന്റെ കണ്ണതിന്മേലുണ്ട്. സഹോദര സഹോദരി, പുതിയ വർഷത്തിലേക്ക് നീ ഞാനും പ്രവേശിക്കുമ്പോ ദൈവം നമുക്ക് തരുന്ന ബോധ്യങ്ങളുടെ നമുക്ക് ചെറിയ തുടക്കങ്ങൾ കുറിച്ചാൽ ദൈവത്തിന്റെ കണ്ണ് അതിന്റെ മേലും ഉണ്ടായിരിക്കും, അതിനെയും സഹായിക്കും. നമ്മളെ ദൈവത്തിന്റെ കണ്ണ് നമ്മളെ സഹായിക്കുന്ന പല വിധങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദൈവത്തിന്റെ കണ്ണ് എന്ത് ചെയ്യുന്നു? നമ്മളെ ചോദന ചെയ്യുന്നു. ദൈവത്തിന് നമ്മൾ ഏകാഗ്രചിത്തരായിരിക്കുന്നു എന്ന ചോദന ചെയ്യുന്നു. ദൈവത്തിന്റെ കണ്ണ് നമ്മൾ പിന്മാറിപ്പോയിട്ട് മടങ്ങി വന്നാൽ ആ നിമിഷം തന്നെ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിച്ച് വീണ്ടും ആലോചന പറഞ്ഞു തരുന്ന കണ്ണുകളാണ് ആ കണ്ണുകൾ. അതുപോലെ തന്നെ പിശാചിന്റെ എല്ലാ പദ്ധതികൾക്കുമെതിരെ, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്ന പിശാചിനെതിരെ നമുക്ക് ദിവ്യമായ സംരക്ഷണം നൽകുന്ന, മരണത്തിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന, മുന്നോട്ട് നടത്തുന്ന ആ കണ്ണുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ അല്പകാര്യങ്ങളുടെ ദിവസങ്ങളെ തുച്ഛീകരിക്കാതെ നമ്മുടെ ചെറിയ പണിയുടെ മേൽ കർത്താവിന്റെ കണ്ണ് ആർദ്രതയോടെ ഓടുന്നു, വ്യാപരിക്കുന്നു. നമുക്ക് ധൈര്യത്തോടെ പുതുവർഷത്തെ നമുക്ക് നേരിടരുതോ? നമുക്ക് നേരിടരുതോ? കർത്താവ് ഈ വലിയവനായ ദൈവം, അവിടുത്തെ കണ്ണ് നമ്മുടെ മേലുണ്ട്. എല്ലാവരുടെയും, നല്ലവരുടെയും ആകാത്തവരുടെയും മേലുള്ളതുപോലെ അല്ല, നമ്മുടെ മേൽ, തന്റെ ഭക്തന്റെ മേൽ, തന്റെ ഭക്തയുടെ മേൽ അവിടുത്തെ കണ്ണ് വ്യാപരിക്കുന്നത്. അതൊരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. നമ്മളെ ഏകാഗ്രചിത്തരായിട്ട് നിർത്തുക, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുക, പിശാചിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുക. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങളെ, തുടക്കങ്ങളെ, അതിനെ മുന്നോട്ട് വിപുലപ്പെടുത്തി ദൈവത്തിന്റെ ഹിതപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിനായിട്ട് ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ മേലുണ്ട്, എപ്പോഴും നമ്മുടെ മേലുണ്ട്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വാഗ്ദാനങ്ങളൊക്കെ ഇസ്രായേൽ മക്കൾക്കോ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരാൾക്കോ വേണ്ടിയല്ല, സഹോദര സഹോദരി എനിക്കും നിനക്കും വേണ്ടിയാണ് ഈ വാഗ്ദാനങ്ങൾ. ദൈവത്തിന്റെ ദൃഷ്ടി അന്നുണ്ടെങ്കിൽ ഇന്നുമുണ്ട്. ആ ദൃഷ്ടി എന്റെയും നിന്റെയും മേൽ അത് പ്രത്യേകമായിട്ട് ആർദ്രതയോടെ തിരിയുന്നു. നമുക്ക് ഇതിന് ധൈര്യപ്പെടാം. പിശാചിനെ പേടിക്കാതെ ഇരിക്കാം. ചെറിയ ഒരു തുടക്കമാണ് എന്ന് വെച്ച് പേടിച്ചു പോകണ്ട. ഈ കാര്യങ്ങളെല്ലാം നോക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ദൈവമാണ്. നമുക്ക് പാളിച്ചകൾ വന്നുപോയാലും ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഏകാഗ്രതയോടെ നമുക്കായിരിക്കാം. ദൈവം ഭാഗം നമുക്ക് നമ്മുടെ വിശ്വാസമേറ്റ് പറയാം. പുതുവർഷത്തെ ധൈര്യത്തോടെ നമുക്ക് നേരിടാം, സന്തോഷത്തോടെ നമുക്ക് നേരിടാം. നമുക്ക് നമ്മുടെ ജീവഗാനങ്ങളിലെ ഒരു പാട്ട് നമുക്ക് ഒന്നിച്ച് പാടാം. സന്തുഷ്ടൻ ഞാൻ, സംതൃപ്തൻ ഞാൻ, എൻ ശക്തി ക്രിസ്തുവിൽ.